ഇന്ന് ദൈവത്തിന്റെ ജനം തങ്ങളുടെ ജീവിതങ്ങളെക്കൊണ്ട് ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരിക്കും. ദൈവത്തിന്റെ നാമം വിശുദ്ധമാണ്. വാസ്തവത്തിൽ ആ വിധത്തിലാണോ നാം ഇതിനെ പരിഗണിക്കുന്നത്?
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനം എങ്ങനെയുണ്ട്? ഇത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്കും ഇത് പരിചയപ്പെടുത്തുക. നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അത് ലഭിക്കാത്ത അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് നാം മറന്നുപോകരുത്. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ഭക്തിമാർഗം ഈ തലമുറയിലെ വലിയൊരു കച്ചവടമായിരിക്കുന്നു. ഈ തലമുറയിലെ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അതിനോട് യോജിച്ചെന്ന് വരില്ല. എന്നും ഇതൊരു കച്ചവടമായിരുന്നിരിക്കാം. എന്നാൽ ഇന്നത് വളരെയധികമായിരിക്കുന്നു. എവിടെ തിരിഞ്ഞാലും ഭക്തജനപ്രവാഹം ഇല്ലേ? പണത്തിന്റെ മേളക്കൊഴുപ്പും. എന്നാൽ യഥാർത്ഥ ദൈവഭക്തി എന്തെന്നോ എങ്ങനെയെന്നോ അറിയാത്തതായ ഒരു വലിയ വിഭാഗം ആളുകൾ. ഈ പുരുഷാരം അറിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് ഭാരം തോന്നും. ഭക്തിയുടെ ലഹരിയിൽ ശരീരത്തെ ദണ്ണിപ്പിച്ചും പണം വാരിയെറിഞ്ഞും തീർത്ഥാടനം നടത്തിയും കാര്യം സാധിക്കാൻ മുന്നേറുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പരിപാടിയെക്കുറിച്ചും അറിയാതെ പോകുന്നു. ഇതൊരു വലിയ വഞ്ചന തന്നെ. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ തെറ്റിപ്പോയിരിക്കുന്നു. ശരിയായ വഴിയിലേക്ക് സ്നേഹത്തോടെ കൊണ്ടുവരിക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ദൈവത്തിന്റെ ഭാവി പരിപാടിയെ സംബന്ധിച്ചാണല്ലോ യെശയ്യാ പ്രവചനത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഭാവിയിൽ ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്നു. അന്ന് യഥാർത്ഥ ഭക്തി എന്തെന്ന് എല്ലാവരും അറിയും. കപടഭക്തിയുടെ എല്ലാ വേഷങ്ങളും അന്ന് അഴിഞ്ഞു വീഴും. കർത്താവായ യേശുക്രിസ്തു അന്ന് നീതിയോടെ ഈ ഭൂമിയെ വാഴും. സമീപഭാവിയിൽ സംഭവിക്കാൻ ആരംഭിക്കുന്നതും കർത്താവിന്റെ വാഴ്ചയിലേക്ക് നീങ്ങുന്നതുമായ യെരുശലേമിനെ സംബന്ധിച്ച പ്രവചനങ്ങളാണ് യെശയ്യാ പ്രവചനം 29 അധ്യായത്തിലെ വിഷയം. ഇന്ന് നാം പഠിക്കുന്നത് അതേക്കുറിച്ചാണ്. ഇതിലെ പ്രവചനങ്ങൾ തികച്ചും യെരുശലേമിനെ സംബന്ധിച്ചുള്ളതാണ്. സൻഹരീബിന്റെ ആക്രമണം മുതൽ ഒടുവിലത്തെ ആക്രമണം വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തു രാജാവായി വന്ന് ഒലിവുമലയിൽ തന്റെ പാദങ്ങൾ ഉറപ്പിച്ച് തന്റെ രാജ്യം സ്ഥാപിക്കുന്നതുവരെയുള്ള കാലയളവിലെ കാര്യങ്ങൾ. ഇതേക്കുറിച്ച് സക്കരിയ പ്രവചനം 14 അധ്യായത്തിന്റെ 1-7 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 29 അധ്യായവും യെരുശലേമിനെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ മുതൽ 24 അധ്യായത്തിന്റെ 2 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 20-24 വരെയുള്ള വാക്യങ്ങളിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് യെശയ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ പഠിക്കാം. ഞാൻ 1 വാക്യം വായിക്കട്ടെ. അയ്യോ അരിയേലേ, അരിയേലേ, ദാവീദ് പാളയമിറങ്ങിയിരുന്ന നഗരമേ, ആണ്ടോട് ആണ്ട് കൂട്ടുവീൻ, ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. അരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേം നഗരത്തെക്കുറിച്ചാണ്. അരിയൽ എന്നാൽ സിംഹത്തെപ്പോലെ എന്നാണ് അർത്ഥം. അരിയൽ എന്ന ആ സ്ഥാനപ്പേര് നൽകിയിരിക്കുന്നത് യെരുശലേം പട്ടണത്തിനാണ്. പഴയ നിയമത്തിൽ ശമൂവേലിന്റെ 2 പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 2 ശമൂവേൽ 23:20 വാക്യം. കഫ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബനയാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതും അല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. ഒരു സിംഹത്തെപ്പോലുള്ള മനുഷ്യൻ അരിയേലാണ്. ദൈവത്തിന്റെ സിംഹം എന്നും ഈ വാക്കിനർത്ഥമുണ്ട്. യെഹെസ്കേൽ പ്രവചനം 43 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ ഇതേ വാക്കിനെ യാഗപീഠം എന്ന് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ യാഗപീഠം എന്നർത്ഥമുണ്ട്. ഈ 2 നാമധേയങ്ങളും യെരുശലേം നഗരത്തിന് യോജിച്ചവയാണ്. ദാവീദ് പാളയമിറങ്ങി നഗരമെന്നും യെരുശലേമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാവീദ് കുടുംബത്തിന്റെ അടയാളം സിംഹമായിരുന്നു. നമ്മുടെ കർത്താവിനെ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും യെരുശലേമായിരുന്നു. യാഗപീഠം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അത് തന്നെയായിരുന്നു. യെരുശലേമിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ പ്രവചനമാണ് ഇവിടെ നാം കാണുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രവചനം. അതെ, യെശയ്യാവിന്റെ കാലത്ത് ആരംഭിച്ച് ഇന്ന് വരെ തുടരുകയും ചെയ്യുന്നു. യെരുശലേമിന്റെ വീഥികളിലൂടെ താങ്കൾ നടക്കുന്നുവെങ്കിൽ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾക്ക് കാണാൻ കഴിയും. തുടർന്ന് യെരുശലേമിന്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും, ദുഃഖവും വിലാപവും ഉണ്ടാകും, അത് എനിക്ക് അരിയേലായി തന്നെയിരിക്കും. ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നീ താണ് നിലത്തുനിന്ന് സംസാരിക്കും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും, വെളിച്ചപ്പാടന്റേതുപോലെ നിന്റെ ഒച്ച നിലത്തുനിന്ന് വരും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും, നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ടകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും, അത് ഒരു ക്ഷണമാത്ര കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. യെരുശലേമിന് വരുവാനിരിക്കുന്ന ന്യായവിധി ഇതാണ്. നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ വന്ന് അതിനെ നശിപ്പിക്കുന്നതിനു മുൻപ് നൽകപ്പെട്ട പ്രവചനമാണ് ഇത്. യെരുശലേമിന്റെ ഈ നാശത്തെ ജാതികളുടെ കാലത്തിന്റെ ആരംഭം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാതികളുടെ കാലം തികയുവോളം യെരുശലേമിനെ ചവിട്ടിക്കളയുകയും എന്ന് നമ്മുടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 21:24 പറഞ്ഞത് നിവർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. മറ്റേതൊരു പട്ടണത്തേക്കാൾ അധികം യെരുശലേം ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ 27 പ്രാവശ്യം യെരുശലേം ആക്രമിക്കപ്പെട്ടതായി കാണാം. എന്നാൽ വീണ്ടും അത് പണിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള യെരുശലേം നഗരം മുമ്പുണ്ടായിരുന്ന നഗരത്തേക്കാൾ അനേകം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 29 നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിന്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ, ഒരു രാത്രി ദർശനം പോലെയാകും. വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നതുപോലെയും, ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നതുപോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും. യെരുശലേമിനെതിരായ ഒടുവിലത്തെ ആക്രമണം ഏറ്റവും ഭയങ്കരമായിരിക്കും. എന്നാൽ ദൈവം അവസാന നിമിഷത്തിൽ ഇടപെടുകയും തന്റെ ജനത്തെ നാശത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിന്റെ ശത്രുക്കളുടെ എല്ലാ സ്വപ്നങ്ങളെയും ദൈവം തകർത്തുകളയും. തന്റെ ശത്രുക്കളെ താളടിയാക്കി തന്റെ രാജ്യം ദൈവം സ്ഥാപിക്കുകയും ചെയ്യും. ഇനിയും യെരുശലേം അതിന്റെ അർത്ഥവും സന്ദേശവുമാകുന്നു നാം കാണുന്നത്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 29:9-12 വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായിത്തീരുവിൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും തങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും. യെശയ്യാവിന്റെ ഈ വാക്കുകൾ നമ്മുടെ ഈ തലമുറയ്ക്കും സംസ്കാരത്തിനും യോജിച്ചതായി താങ്കൾക്ക് തോന്നുന്നുവോ? അതെ, ഇതിൽ നിന്നും നമുക്കും ആത്മീയ സത്യങ്ങൾ സ്വീകരിക്കാനുണ്ട്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കൂ, യഥാർത്ഥത്തിൽ ദൈവം അവർക്ക് ഗാഢനിദ്ര കൊടുത്തുവോ? എങ്കിൽ എങ്ങനെയാണ് താനത് ചെയ്തത്? വാസ്തവം ഇതാണ്, ദൈവം ഇസ്രായേലിന് വെളിച്ചം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ വെളിച്ചത്തെ നിരസിച്ചു. ദൈവം അവർക്ക് നൽകിയ സത്യത്തെ അവർ സ്വീകരിച്ചില്ല. അവർക്കതിനെ കാണാൻ കഴിഞ്ഞില്ല. അത് വെളിപ്പെടുത്തുന്നത് അവർ അന്ധരായിരുന്നു എന്നത്രേ. ദൈവം അവർക്ക് കൊടുത്ത സത്യത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. ദൈവം അവർക്ക് ഗാഢനിദ്ര വരുത്തുകയും അവർ അന്ധരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. പ്രവാചകന്മാർ രാജാക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ ദൈവത്തിന്റെ വിടുതലിനെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. ദൈവത്തിന്റെ ശത്രുക്കളെപ്പോലെ തന്നെ ഭാവിയെ സംബന്ധിച്ച് അവരും അന്ധന്മാരായിരുന്നു. വീഞ്ഞുകുടിച്ച് മത്തരായ മനുഷ്യരുടെ അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 11-12 വാക്യങ്ങളിൽ നാം കണ്ടല്ലോ, പ്രവചനം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളതാണ് എന്ന ചിന്താഗതിയായിരുന്നു ജനത്തിനുണ്ടായിരുന്നത്. ദൈവജനത്തിന്റെ മനോഭാവം പോലും അതായിരുന്നു. തങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അടച്ചു മുദ്ര വച്ചിരിക്കുന്ന വിഷയമാണ് ഇതിലൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് അവർ കരുതി. ഇന്നും അനേകം ആളുകളുടെ മനോഭാവം ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം തുറക്കുക പോലുമില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വിഷമമാണെന്ന് അവർ പറയും. ഇക്കാലത്തെ ചില സഭാനേതാക്കളും ഉപദേഷ്ടാക്കളും പറയുന്നതെന്താണെന്നോ കൊള്ളാം. താങ്കൾക്കറിയാമോ, വെളിപ്പാട് പുസ്തകം അടച്ചു മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമല്ലേ, ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ പറയുന്നവർ പലപ്പോഴും ദൈവവചനം പഠിക്കാൻ സമയമെടുക്കുന്നവരല്ല എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഒരു ഗുളിക പോലെ അരച്ച് കലക്കി ഉരുട്ടിയിഞ്ഞ് തന്നാൽ വിഴുങ്ങിക്കൊണ്ട് നടക്കാമെന്ന ചിന്തയാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ക്രൈസ്തവർ വാസ്തവത്തിൽ ദൈവജനത്തെ സംബന്ധിച്ച് തങ്ങൾക്കുള്ള അജ്ഞതയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് മറക്കരുത്. അവർ പറയുന്ന ന്യായവാദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. യെശയ്യാവിന്റെ കാലത്ത് പ്രവചനത്തെക്കുറിച്ച് ജനം പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. വെളിപ്പാട് എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോക്കലിപ്സിസ് എന്നാണ്. ഇതിന്റെ അർത്ഥം മറനീക്കുക, മൂടുപടം മാറ്റുക എന്നൊക്കെയാണ്. വെളിപ്പാട് പുസ്തകത്തിന്മേൽ ഉണ്ടായിരുന്ന മുദ്ര ദൈവം എടുത്തുമാറ്റി. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം മുമ്പ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇക്കാര്യം ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ തിരുവചനത്തിലെ പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതമായതാണ് വെളിപ്പാട് പുസ്തകമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം ഉണ്ടായേക്കാം. എന്നാൽ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അതിനു മുമ്പുള്ള 65 പുസ്തകങ്ങളെക്കുറിച്ച് നാം ഏകദേശം അറിവുള്ളവർ ആയിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. വെളിപ്പാട് തിരുവചനത്തിലെ ഒടുവിലത്തെ പുസ്തകമാണല്ലോ. അതുകൊണ്ട് ദൈവചനം പഠിക്കുവാൻ ആരംഭിക്കുന്ന ഒരാൾ ഒരിക്കലും വെളിപ്പാട് പുസ്തകം തൊട്ട് തുടങ്ങുന്നത് തെറ്റാണ്. വെളിപ്പാട് പുസ്തകത്തോളം ക്രമീകൃതമായ മറ്റൊരു പുസ്തകം ബൈബിളിൽ ഇല്ലെന്ന് തന്നെ പറയാം. വിഷയവിഭജനം ഇത്ര ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്ന വേറെ ഏത് പുസ്തകമാണുള്ളത്? അതിന്റെ പഠനത്തിൽ വീണ്ടും നാം അത് കാണുന്നതാണ്. ദൈവം വെളിച്ചം തരുമ്പോൾ താങ്കൾ അതിന് നേരെ കണ്ണടയ്ക്കുന്നു എങ്കിൽ നിശ്ചയമായും ദൈവം താങ്കളെ ന്യായം വിധിക്കും. അതുകൊണ്ട് ദൈവവചനത്തെ സംബന്ധിച്ച് അലക്ഷ്യമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കൂ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്ന ഏവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:3 വാക്യാണ് ഞാൻ വായിച്ചത്. വീണ്ടും വെളിപ്പാട് പുസ്തകം 22:10 വാക്യത്തിൽ പറയുന്നു, സമയമടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അതെ, ഇത് മുദ്രയിടപ്പെട്ടിട്ടില്ലാത്ത ഒരു പുസ്തകമാകുന്നു എന്നാണ് പറഞ്ഞത്. 13 വാക്യം നോക്കുമോ, ഈ ജനം അടുത്തു വന്ന് വായികൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റിവെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷ്യകൽപ്പനയത്രേ. ഇവിടെ യെശയ്യാവിന്റെ കാലത്ത് താങ്കൾ ജീവിച്ചിരുന്നുവെങ്കിൽ യെശയ്യാവിന്റെ ഈ വാക്കുകൾ താങ്കളെ ആശ്ചര്യപ്പെടുത്തിയേനി. ജനങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. താങ്കൾ ഒരു യാഗം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരക്കൊഴിഞ്ഞ ഒരു സമയം താങ്കൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അത്ര മാത്രം ജനത്തിരക്ക്, എന്തൊരു തള്ളാണ്! ആരാധിക്കാൻ, യാഗം കഴിക്കാൻ. അവിടെ പുരുഷന്മാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ വേർതിരിച്ചിരുന്നു. യഹൂദന്മാരല്ലാത്ത വിജാതീയർക്ക് വേണ്ടി മറ്റൊരു സ്ഥലമുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ദൈവം അവരിൽ കുറ്റം കണ്ടുപിടിക്കുന്നു? ഇത്രയൊക്കെ ആത്മീയത പറയുന്ന ആളുകളിൽ, ഭക്തി പറയുന്ന ആളുകളിൽ അവരെല്ലാവരും പള്ളിയിൽ വന്നിരുന്നു. എന്നാൽ അവർ അധരം കൊണ്ട് ദൈവത്തെ സേവിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും മാത്രം തൃപ്തിപ്പെടുകയും ചെയ്തു പോന്നു. ഇന്ന് നാം കാണുന്ന ഇതേ അവസ്ഥ തന്നെ. മനപ്പാഠമാക്കി കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം ഉരുവിടുകയും ചെയ്തെന്നാൽ അത് മതിയെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. എന്നാൽ അതൊന്നും യാതൊരു വിധത്തിലും തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അർത്ഥമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. അവർ പറയുന്നതിനെ വാസ്തവത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അവർ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം തന്നിൽ നിന്നും വളരെ വളരെ അകലെയെന്നത്ര ദൈവം പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം അവരെ ന്യായവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ഈ കാരണത്താൽ തന്നെയാണ് ഇന്ന് നമ്മെയും ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ ഇന്നത്തെ ശാപമാകുന്നു മതം. മതം ശാപമെന്നോ അല്ലേ? നിങ്ങളത് സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം. അതെ അതെ, മതം കറുപ്പാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ വലിയ ചിന്തകൻ അത് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അതിന്റെ ഒരു വശം മാത്രമായിരിക്കും ചിന്തിച്ചത്. ആ വശം നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അനേകരും ഈ കറുപ്പ് കഴിച്ച് കറങ്ങി നടക്കുകയാണ്. താങ്കൾ മതത്തെ കളഞ്ഞിട്ട് ക്രിസ്തുവിങ്കിലേക്ക് വരണം. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു നമുക്ക് കാണിച്ചതൊരു മാർഗമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ആ മാർഗം. ഇന്ന് അനേകർക്കും ദൈവത്തിങ്കിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് മതമാണ്. ഒരു നല്ല പങ്കാളികൾക്ക് സഭയാണ്. തങ്ങൾ ഭക്തരാണെന്ന് ചിന്തിക്കുന്ന അനേകർക്കുമുള്ള മതഭക്തി അത് വെറും പൊള്ളയായ മതഭക്തിയാണ്, ദൈവഭക്തിയല്ല. ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് ഭക്തജന പ്രവാഹത്തെ കാണാൻ കഴിയും. മനുഷ്യർക്ക് വീഴ്ച സംഭവിച്ച ഒരു പ്രകൃതിയുണ്ട്. എന്നാൽ മതഭക്തിയുടെ ഒരു സ്വഭാവം കൂടിയുണ്ട്. പലരും ചിന്തിക്കുന്നത് ഈ പ്രസംഗകരെല്ലാം ഭക്തർ ആകുന്നു എന്നാണ്. ശുദ്ധ അബദ്ധം. നല്ല പങ്കും മതഭക്തരാണ്, അല്ലാതെ ദൈവഭക്തരല്ല. മതമല്ല മനുഷ്യർക്ക് ആവശ്യം, ദൈവവുമായി വ്യക്തിപരമായുള്ള ബന്ധമാണ് മനുഷ്യർക്ക് ആവശ്യം, ക്രിസ്തുവുമായുള്ള ബന്ധം. താങ്കൾക്ക് ക്രിസ്തുവുണ്ടോ അതോ ഇല്ലയോ? ഇതത്രേ പ്രധാനപ്പെട്ട സംഗതി എന്ന് മറക്കരുത്. 15 വാക്യം നോക്കിക്കാട്ടെ. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചുവെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തന്റെ ജനത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കുന്നതുകൊണ്ട് ദൈവം അവർക്കെതിരായി വീണ്ടും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവം കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്ന വിധത്തിൽ ജനം പ്രവർത്തിച്ചപ്പോൾ, രണ്ട്, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്തിട്ടും യാതൊരു കുഴപ്പവുമില്ലല്ലോ എന്നവർ ചിന്തിച്ചപ്പോൾ. 16 വാക്യത്തിൽ അത് നാം കാണുന്നുണ്ട്. ഇനിയും നാം കാണുന്നത് യെരുശലേമിന്റെ മഹത്വത്തെക്കുറിച്ചും പദവിയെക്കുറിച്ചുമാകും. 17 വാക്യം. ഇനി അല്പകാലം കൊണ്ട് ലെബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? ഇവിടെ നാം കാണുന്നത് ഭാവിയെയാണ്. യെരുശലേമിന് മഹത്വവും പദവിയും ലഭിക്കുവാൻ പോകുന്നു. യെരുശലേമിനോടുള്ള ദൈവത്തിന്റെ ആ പ്രവർത്തനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യെരുശലേമിനെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം അവരെ ശിക്ഷിച്ചു, ശരിയാണ്. താൻ അവരെ വീണ്ടും ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ യെരുശലേം വീണ്ടും പണിയപ്പെടും. അങ്ങനെ അത് ദൈവത്തിന്റെ പട്ടണമായി തീരും. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 18-19 വാക്യങ്ങൾ. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൌമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. യെശയ്യാവിന്റെ കാലത്തെപ്പോലെ ഇന്നും മനഃപൂർവമായ അന്ധതയെ നമുക്ക് കാണാം. എന്നാൽ അന്ന് യേശു കർത്താവ് ഭൂമിയിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്യും എന്നാണ് നാം വായിച്ചത്. 22-24 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു. യാക്കോബ് ഇനി ലജ്ജിച്ചു പോകുകയില്ല, അവന്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല. എന്നാൽ അവൻ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എന്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എന്റെ നാമത്തെ ശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിന്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ നാമത്തെക്കൊണ്ട് അവർ എന്ത് ചെയ്യുവാനാണ് പോകുന്നത്? അവർ അതിനെ വിശുദ്ധീകരിക്കാൻ പോകുന്നു. അതായത് ആശ്ചര്യകരമായ ഒന്നായി അതിനെ വേർതിരിക്കാൻ പോകുന്നു. ഇന്ന് ദൈവത്തിന്റെ ജനം തങ്ങളുടെ ജീവിതങ്ങളെക്കൊണ്ട് ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ നാമം വിശുദ്ധമാണ്. വാസ്തവത്തിൽ ആ വിധത്തിലാണോ നാം ഇതിനെ പരിഗണിക്കുന്നത്? ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമായിരുന്നു, പ്രത്യേകം വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുകയും ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തത്? അതെ, ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ബാഹ്യമായ ഭക്തിയാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലായിരുന്നു. അതായിരുന്നു അവരുടെ പാപം. ഇക്കാലത്തെ സ്ഥിതിയും ഇതുതന്നെയല്ലേ? പ്രിയ സുഹൃത്തെ, പുറമേ നോക്കുമ്പോൾ താങ്കളിൽ യാതൊരു കുഴപ്പവും ഇല്ലായിരിക്കാം. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ദൈവവുമായുള്ള താങ്കളുടെ ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. താങ്കൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നുണ്ടോ? മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർവ്വം കൊടുക്കുന്നുണ്ടോ? ആചാരാനുഷ്ഠാനങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ടോ? താങ്കൾ നോക്കുമ്പോൾ ഇതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ താങ്കളുടെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. അവന്റെ മുൻപിൽ താങ്കൾക്ക് യാതൊന്നും മറച്ചുവെപ്പാൻ കഴിയില്ല. ദൈവം തന്റെ ജനത്തെ ശിക്ഷിച്ച് അവരെ പീഡിപ്പിക്കുന്നതിന് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു, ശരിയാണ്. എന്നാൽ ദൈവം സ്നേഹവാനായിട്ടും ഇസ്രായേൽ തന്റെ സ്വന്തം ജനമായിട്ടും അവരെ ശിക്ഷിപ്പാൻ ഏൽപ്പിച്ചത് എന്തുകൊണ്ട്? അത് കടുങ്കൈയായി പോയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ താങ്കളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ദൈവഭക്തരായ ചിലരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അനിഷ്ടകാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കും, അയാൾ ഭക്തനായിട്ടൊക്കെ ജീവിച്ചെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. എന്നാൽ എന്റെ സുഹൃത്തെ, ദൈവത്തിന് ഇതിലൊക്കെയും പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിൽ നമ്മെ നിലനിർത്തുവാൻ വേണ്ടിയാകുന്നു. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷികയും വരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എബ്രായ ലേഖകനും ഈ യാഥാർത്ഥ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. വീണ്ടും ഞാൻ പറയുന്നു, എബ്രായർ 12, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൌലുടയന്മാരത്രേ. ദൈവം യെരുശലേമിൽ ശിക്ഷാവിധി അയച്ചുവെങ്കിലും അവർ അനുതപിച്ച് അവങ്കിലേക്ക് തിരിയുമെങ്കിൽ അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്നത്രേ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത്. ഇത് ദേശങ്ങളെയും ജാതികളെയും സംബന്ധിച്ച് മാത്രമല്ല, വ്യക്തികളെയും സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് നമ്മെ നശിപ്പിച്ച് കളയാനല്ല എന്നോർക്കണം. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ നന്മയ്ക്കായി ശിക്ഷിക്കുന്നതുപോലെ ദൈവവും താൻ സ്നേഹിക്കുന്ന മക്കളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ചെയ്യുന്നത് എന്നോർക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ഉദ്ദേശവും നമ്മോടുള്ള സ്നേഹവും മനസ്സിലാക്കി ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക എത്ര വേണ്ടത്. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കുമെങ്കിൽ ജീവിതം ധന്യമാകും. സുഹൃത്തെ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്നതായ ഈ നല്ല അനുഭവത്തിനായി, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്നത്തെ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുകൃപയിൽ വളരുവാൻ, ജീവിതത്തെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. തന്നതായ നല്ല അനുഭവങ്ങൾക്കായി, ആലോചനകൾക്കായി വീണ്ടും സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തക പഠനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ അറിയിച്ചാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ വിളിക്കുവാൻ 0469270024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
എൻ ദൈവമേ രാജാധിരാജാദേവാ, ആദിയന്തം ഇല്ല മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ. സാധു ഞാനും വീണു വണങ്ങുന്നേ, അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങിത്രയോ മഹോന്നതം. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങിത്രയോ മഹോന്നതം. സൈന്യങ്ങളിൻ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേൽ വീരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. അത്യുച്ചത്തിൽ ഗാഥം ആഴിയനന്ദവാനം, താരാജാലം കാനന പർവതം, മാരിവില്ലും താരും തളിരുമെല്ലാം നിന്മഹത്വം ഘോഷിക്കും സന്തതം. അത്യുച്ചത്തിൽ ഇത്രമേൽ സ്നേഹിക്കുവാൻ, എൻ ദൈവമേ എന്തുള്ളു നീച്ചൻ ഞാൻ. നിൻരുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ, ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. അത്യുച്ചത്തിൽ